بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وصحابته أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ റബീഉൽ അവ്വൽ ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ പോലും മൗലിദിനെ ന്യായീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ തെളിവാക്കുന്ന ആളുകൾ പോലും മൗലിദാഘോഷം 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണ് എന്ന് സമ്മതിച്ചതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അതോർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കിയത്? അഹ്ലു സുന്നത്തിൽപ്പെട്ടവരാണോ? അല്ല, ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന കടുത്ത ഷിയാക്കളാണ് 3 നൂറ്റാണ്ടിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷം കൊണ്ടുവന്നത്. ഉബൈദിയാക്കൾ എന്ന് പറയുന്ന അവരുടെ ഭരണകൂടം, അവർ ഔദ്യോഗികമായി തന്നെ 6 മൗലിദുകൾ എന്ന് പറഞ്ഞാൽ ഹസൻ, ഹുസൈൻ, അലി, ഫാത്തിമ, പിന്നെ അന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ അമീർ, അന്നത്തെ ഭരണാധികാരി, പിന്നെ റസൂൽ, ഇങ്ങനെ 6 മൗലിദുകളൊരു കൊല്ലത്തിൽ അവർ കൊണ്ടാടിയിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെ പിന്നെ ഷിയാക്കളിൽ നിന്ന് സൂഫികളിലൂടെ അത് അഹ്ലു സുന്നത്തിൻ്റെ ആളുകളിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് എന്ന് അത് സംബന്ധമായി നമുക്ക് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ബിദ്അത്താണ്, പുത്തനാചാരമാണ് എന്ന് പറയുന്നത്? സാധാരണക്കാർക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. 1, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പൂർത്തീകരിച്ച ഒരു ദീനാണ് നമ്മുടെ ഇസ്ലാം ദീൻ. അവസാനത്തെ ഹജ്ജിൽ റസൂലുള്ളാഹി ഇറങ്ങിയ ആയത്തിൽ തന്നെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വാതമംതു അലൈക്കും നിഅമത്തി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, വറളീത്തു ലക്കും ഇസ്ലാം ദീന, ഇസ്ലാമിന് ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് അറഫാ ദിനത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതോടുകൂടി ഹറാമ ഹലാലുകൾ വിവരിക്കുന്ന 1 നിയമങ്ങളും പിന്നീട് വന്നിട്ടില്ല. ഇതാണ് അവസാനമായിട്ടിറങ്ങിയ ആയത്ത്. അതിനുശേഷം ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും, എന്തെങ്കിലും ഹറാമ ഹലാലുകൾ വിവരിക്കുന്ന നിയമങ്ങൾ വിവരിക്കുന്നൊന്നും അതിലില്ലാത്തതുകൊണ്ട് ഈ ആയത്തോടു കൂടി ഇസ്ലാം ദീൻ പൂർത്തിയായി. ഇനി ഖിയാമം നാൾ വരെയും ഈ ദീനിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും ഒരധികാരവും അള്ളാഹുവോ റസൂലോ കൊടുത്തിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ബാക്കിയൊക്കെ നിങ്ങൾ ഉസ്താദുമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഇമാമിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ശൈഖന്മാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന നിലക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് വിരോധിക്കുകയും ചെയ്തു. ഇത് ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് റസൂൽ ഇവിടുന്ന് വഫാത്തായിട്ടുള്ളത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുറത്തുൻ, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിൻ്റെ കാര്യത്തിൽ ഇതിൽ പെടാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് സസ്വീകാര്യമാണ്, അത് അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇവിടെ ഈ കാര്യം എന്ന് പറയുന്നത് ദീനിൻ്റെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ പുതിയത് പലതും ഉണ്ടാകാം, ദീനിനെതിരാകാത്തത്രത്തോളം കാലം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ അഹ്ദസ പുതുതായുണ്ടാക്കി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. മൗലിദിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സഹാബിയുടെ വാചകം നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കൂ. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ, മൗലിദ് കൊണ്ടാടുക എന്ന പ്രവൃത്തി 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. ഹദസ, അങ്ങനെ പുതുതായി ഉണ്ടാക്കിയാൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. വയ്യാക്കുമ്പോൾ മുഹദസാത്തിൽ ഉമൂർ ഫൈന കുല്ല ബിദ്അത്തിൻ ലലാല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. നിങ്ങൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം, കാരണം പുത്തനാശയങ്ങൾ മുഴുവനും ലലാലത്താകുന്നു എന്ന്. ഓരോ ഖുതുബയിലും ഇതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, എല്ലാ മുഹദസത്തുകളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തുകളും ലലാലത്താണ്, എല്ലാ ലലാലത്തിൻ്റെയും പര്യവസാനം നരകത്തിലാണെന്ന് ഓരോ പ്രസംഗത്തിലും അവിടുന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. ഇതുകൊണ്ടാണ് ഇത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും സുന്നികൾ എന്ന് പറയുന്നവർക്ക്, അഹ്ലു സുന്നത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ലാത്ത ഒരു ഷിയ ആചാരമാണിത് എന്ന് പറയാനുള്ള കാരണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായൊരു വചനം ഈ വിഷയത്തെ നമ്മൾ എന്നും ഓർക്കണം. മനിബത്തദ അഫിൽ ഇസ്ലാബി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഇമാം മാലിക് അവർ പറയുകയാണ്, ആരെങ്കിലും ഇസ്ലാമിലൊരു പുതിയ ആചാരം അല്ലെങ്കിൽ ഒരു പുതിയ വിശ്വാസം കടത്തിക്കൂട്ടി എന്നിട്ട് അയാൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് പറഞ്ഞ് അള്ളാഹു എത്തിക്കാൻ ഏൽപ്പിച്ചത് മുഴുവൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തില്ല, അങ്ങനെ തൻ്റെ റിസാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ വാദിക്കുന്നത് എന്ന് പറഞ്ഞ് ഇയാൾ പറയുന്നു ഈ കാര്യം നല്ലതാണ് പുണ്യകരമാണ്, പക്ഷേ റസൂലിൻ്റെ ചര്യ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നുമില്ല. അതിനർത്ഥം എന്താ? ഈ ഒരു നന്മ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഒരു പുണ്യം പൂഴ്ത്തി വച്ചു, അത് സ്വന്തം ആളുകൾക്ക് മാത്രം അറിയിച്ചു കൊടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം വരിക? അപ്പം അതുകൊണ്ട് ബിദഅത്തുണ്ടാക്കുകയും നല്ലതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്ന് ജൽപ്പിക്കുന്നവനാണ് എന്നാണ് ഈ വാചകത്തിൽ ഇമാം മാലിക് അവർ പറയുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നെന്താ? ലിയന്നല്ലാഹ യഖൂൽ, കാരണം അള്ളാഹു പറയുന്നു അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകുൻ അല്യൗമ ദീന. അതുകൊണ്ട് അന്നേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തൊക്കെ ദീനായിരുന്നോ അത് മാത്രമേ അന്ന് ഇന്നും ദീനാകാൻ പാടുള്ളൂ, അന്ന് ദീനായിട്ടില്ലാത്ത ഒന്നും ഇന്ന് ദീനാകാൻ പാടുള്ളതല്ല എന്നും പാടില്ല എന്നുകൂടി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിദഅത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദുആ അല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ അതിനൊക്കെ കൂലി കിട്ടും, നബി പഠിപ്പിച്ചില്ലെങ്കിലും എന്നൊരു വിചാരം ആളുകൾക്കുണ്ടാവും. ബിദഅത്തുകൾക്ക് കൂലി കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ബിദഅത്തുകൾ കാരണം നമ്മുടെ തൗബ, നമ്മുടെ പശ്ചാത്താപം, നമ്മൾ പൊറുക്കലിനെ ചോദിക്കൽ അള്ളാഹു തടഞ്ഞുവെക്കും എന്നാണ് ഹദീസിലുള്ളത്. ഇന്നല്ലാഹ ഹജബ തൗബത അൻകുല്ലി സാഹിബ് ബിദഅത്തിൻ ഹത്തായത ബിദഅതഹു. ഓ, എല്ലാ ബിദഅത്തുകാരനും അവൻ്റെ ബിദഅത്ത് പാടെ ഉപേക്ഷിക്കുന്നതുവരെ അള്ളാഹു തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. റബ്ബി ഗഫ്റലി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതൂബ് ഇലൈഖ്, ഞാനിലേക്ക് ഇതാ തൗബ ചെയ്ത് മടങ്ങുന്നു, എന്നോട് പൊറുക്കണേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയാണ് ബിദഅത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് എന്ന് പല ആളുകൾക്കും അറിഞ്ഞുകൂടാ, പല ആളുകളും ഇതിന് ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി സുഹൃത്തുക്കളെ, റസൂലിനെ സ്നേഹിക്കൽ, ഈ റസൂലിനെ സ്നേഹിക്കുകയാണ് ഞങ്ങൾ ഈ മൗലിദാഘോഷത്തിലൂടെ ചെയ്യുന്നത് എന്ന് വാദിച്ചുകൊണ്ടാണ് പലപ്പോഴും സാധാരണക്കാർ ഇവർ മൗലിദാഘോഷത്തിലേക്ക് വലിച്ചയക്കാറുള്ളത്. റസൂലിനെ സ്നേഹിക്കണം എന്നറിയിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസ് ഉദ്ധരിക്കുകയും അതാണ് മൗലിദാഘോഷത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്, റബീഉൽ ലവലിൽ ഞങ്ങൾ അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നേരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാർ സാധാരണ സ്വീകരിക്കുന്ന ശൈലി. ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം, റബീഉൽ ലവൽ മാസത്തിലൊരു പ്രത്യേക സ്നേഹപ്രകടനം സഹാബത്ത് കാണിച്ചു തന്നുവോ, സഹാബത്തിന് ശേഷം വന്ന താബിഈങ്ങളും തബഈ താബിഈങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടോ? പിന്നെ മൗലിദാഘോഷത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാമെങ്കിൽ അതാദ്യം കാണിച്ചു തരേണ്ടത് ആരാണ്? സഹാബത്താണ്. അവർ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ സ്നേഹം കൊല്ലത്തിൽ ഒരു മാസം മാത്രം മതിയോ? 360 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ടാകണ്ടേ നമുക്ക്? അതാണല്ലോ ഈമാൻ്റെ താല്പര്യം. ഈമാൻ്റെ മാധുര്യം ആസ്വദിച്ച ഒരാളുടെ മൂന്ന് ലക്ഷണങ്ങളിലൊന്ന് അള്ളാഹും റസൂലുമായിരിക്കും അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മറ്റെല്ലാറ്റിനേക്കാളും എന്ന്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ ഒരു കൊല്ലത്തിൽ മാസം ആ സ്നേഹത്തെ പരിമിതപ്പെടുത്തുമോ? മൂന്നാമത്തെ കാര്യം, ഈ മാസത്തിൽ പ്രത്യേകം സ്നേഹപ്രകടനം നടത്താൻ എന്താണ് തെളിവ്? അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സ്നേഹമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. എല്ലാ മുസ്ലിമീങ്ങളും നബിയെ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചൊരു തർക്കവും മുസ്ലിം സമുദായത്തിലില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക രൂപവും രീതിയും നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം, അത് ബിദ്അത്താണ്, അത് ശറഇലില്ലാത്തതാണ്. ഇതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. ഇതുമാത്രമല്ല, നബിമാരോടുള്ള സ്നേഹത്തിൽ അതിരു കവിഞ്ഞതാണ് ജൂത ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് തൗബയിലെ 30-ാമത്തെ ആയത്തിൽ വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാ വഖാലത്തിൽ നസാറൽ മസീഹ് ഇബ്നുല്ലാ ദാലിക ഖൗലുഹും ബിഅഫ്വാഹിം യുലാഹിഹൂന ഖൗലല്ലദീന കഫറു മിൻ ഖബൽ ഖാതലഹുമുല്ലാഹു അന്നാ യുഫക്കൂൻ. യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രൻ, നസാറാക്കൾ പറഞ്ഞു ഈസാ മസീഹ് അള്ളാഹുവിൻ്റെ പുത്രൻ. ഇതെല്ലാം അവരെ വായകൾ കൊണ്ടുള്ള വെറും വാക്കുകൾ മാത്രമാണ്. അവരെ മുമ്പുള്ള സത്യനിഷേധികളുടെ വാക്കിനോട് അവർ സദൃശരായിരിക്കുന്നു. അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ, അവരെങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? നോക്കൂ, നിങ്ങൾ ഉസൈർ പ്രവാചകനെ ദൈവപുത്രനായി യഹൂദികൾ അവതരിപ്പിക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായിട്ടാണ് നസാറാക്കൾ അവതരിപ്പിക്കുന്നത്. അത് രണ്ടും തെറ്റാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിൽ അതിരുകവിഞ്ഞതാണ് ജൂത ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്രൂനി കമാത്രത്തിൻ നസാറ ഈസ ബിൻ മറിയം. ഈസ ബിൻ മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പ്രശംസിച്ചതുപോലെ വാഴ്ത്തി പറഞ്ഞു പോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ല കേട്ടോ. ഇന്നമാൻ അബ്ദുൻ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമ മാത്രമാകുന്നു. ഫക്കൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ റസൂലും എന്നേ നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയാവൂ എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മുടെ സമുദായത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന മാലകളിലും മൗലീദുകളിലും പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ ഈ കൃതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഗതികേട്, ആ ശിർക്കിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിയിരിക്കുകയാണ്, മുസ്ലിം സമുദായം എത്തിയിരിക്കുകയാണ്. ലതത്തബിഉന്ന സനന മങ്കാന ഖബ്ലകും, നിങ്ങളെ മുമ്പുള്ളവരെ ചീത്ത നടപടിക്രമങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖണ്ഡിതമായ ഭാഷയിൽ പറഞ്ഞു. ശിബറം ബിശിബറിൻ ബദിറ അംബിദറായി, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഹത്താലൌ ദഖലു ജുഹറലുബ്ബിൻ ലദഖൽതുമുഹു, അവരൊരുടുമ്പിൻ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും കണ്ണും പൂട്ടി അവരനുകരിക്കും എന്ന്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച തെറ്റുകൾ ഈ ഉമ്മത്തിലും ആവർത്തിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ റസൂലായിരുന്ന ഈസാ നബിയെ വാഴ്ത്തിപ്പറഞ്ഞ് പറഞ്ഞ് ദൈവപുത്രൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി വഴിതെറ്റിപ്പോയി. അതുപോലെ തന്നെ യഹൂദികൾ ഉസൈർ എന്ന പ്രവാചകനെ വാഴ്ത്തി പറഞ്ഞ് അദ്ദേഹത്തെയും ദൈവപുത്രൻ എന്ന അവസ്ഥയിലേക്കെത്തി. അതുകൊണ്ട് ഇതെല്ലാം ശുദ്ധ കുഫറാണ്. അള്ളാഹുവിൻ്റെ പുത്രനായിട്ട് ഒരു നബിയെ അവരോധിക്കുക എന്ന് പറയുന്നത് ശുദ്ധ കുഫറായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള കുഫരിയത്തിൻ്റെ മാർഗത്തിലേക്ക് മുസ്ലിം സമുദായം വഴിതെറ്റിപ്പോകാതിരിക്കാനാണ് ഈ കറഞ്ഞ മുന്നറിയിപ്പുകളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ബൂസീരിയുടെ ബുർദയിൽ കാണാം, ദഅമതഅതുഹു നസാറാ ഫീ നബിയിഹിമി വഹക്കും ബിമാ ശിഇത മദ്ഹം ഫീഹി വഹ്തകിമി, നസാറാക്കൾ അവരുടെ നബിയുടെ കാര്യത്തിൽ വാദിച്ചത് അത് നീ ഒഴിവാക്കിയേക്ക്, അത് പറയേണ്ട, ദൈവപുത്രൻ എന്ന് പറയേണ്ട, അതല്ലാത്ത മദ്ഹ് എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ, എന്ത് വിധിയാണെങ്കിൽ നീ അവിടുന്ന് കൊണ്ടുവന്നോ എന്ന് പറയുന്ന വരി. അപ്പം ദൈവപുത്രൻ എന്ന വാക്കിനോട് മാത്രമേ ഇവർക്ക് അലർജിയുള്ളൂ. ദൈവപുത്രനാക്കേണ്ട, ദൈവത്തിൻ്റെ തന്നെ സ്ഥാനത്തേക്ക് ഉയർത്തിയാലോ, അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞാലോ. ആ രീതിയിലേക്ക് പല ആളുകളും മാറിപ്പോയിട്ടുണ്ട്. ഇവരുടെ വക്ത് മഹമൂദ് മാലയിൽ കാണാം, മീമറ്റ അഹമ്മദും ഞാനെന്ന് ചെന്നോവർ, വീണ്ടും അയ്യനറ്റ അറബി ഞാനെന്നോവർ എന്ന് പറഞ്ഞാൽ, അഹമ്മദ് എന്നെഴുതിയിട്ട് മീമ മായ്ച്ചാൽ അഹദ്, അറബ് എന്നെഴുതിയിട്ട് അയിന് മായ്ച്ചാൽ റബ്ബ്, ഞാൻ അഹദാണ് ഞാൻ റബ്ബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ടാണ് മഹമൂദ് മാലക്കാരൻ തട്ടിവിടുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, പ്രഖ്യാപിക്കുക നബിയെ, പറയുക നബിയെ, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു, എനിക്ക് വഹ്യ നൽകപ്പെടുന്നു, വഹ്യ നൽകപ്പെടുന്നു എന്നതാണ് എനിക്കുള്ള പ്രത്യേകത. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്, മജ്ജയും മാംസവുമുള്ള, അതുപോലെ തന്നെ വിശപ്പും ദാഹവുമുള്ള, ക്ഷീണവും തളർച്ചയുമുള്ള ഒരു പച്ചയായ മനുഷ്യൻ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, ബുർദക്കാർ പറഞ്ഞ് എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു കൂട്ടുന്നത്, മാലകളിലും മൗലീദുകളിലും റസൂലുള്ളാഹിൻ്റെ അന്തസ്സിന് നിരക്കാത്ത കള്ളക്കഥകൾ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം ന്യായീകരിക്കുന്നത് റസൂലിനെ സ്നേഹിക്കുകയാണ് എന്ന വാക്കിന് മറവിലൂടെയാണ്. അലി റളിയല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഷിയാക്കൾക്ക് പറ്റിയ തെറ്റെന്താ? അലിബിൻ അബി താലിബിനെ ശരിക്കും ഇലാഹാക്കി ആരാധിക്കുന്ന അവസ്ഥ ഷിയാക്കളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിര് കവിയുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. സ്നേഹത്തിൽ അതിര് കവിഞ്ഞാൽ അത് കുഫറിലെത്തും, ആദരവിൽ അതിര് കവിഞ്ഞാൽ അത് ശിർക്കിലെത്തും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ സഹാബികൾ എങ്ങനെ സ്നേഹിച്ചു എന്ന് പഠിച്ചു മനസ്സിലാക്കി അതുപോലെ സ്നേഹിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. ഈ ഗദ്യപദ്യ സമ്മിശ്രമായ മൗലീദുകളിലൊക്കെ പലയിടത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ അവമതിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഷിർക്കിൻ്റെ വാചകങ്ങളും മൗലീദ് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ പാടിയും പാടിപ്പിച്ചും വലിയ തുകകൾ ചെലവഴിച്ച് ആഘോഷിച്ചും യഥാർത്ഥത്തിൽ നരകത്തിലേക്കാണ് ഇവർ വഴിവെട്ടുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.